ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ആത്മാവിൽ പ്രഭ ചൊരിയൂ സ്നേഹത്തിൻ തിരിനാളമേ, കാരുണ്യത്തിൻ പൊന്തീപമേ നിറയ്ക്കുക ആത്മാവിൽ, നിറയ്ക്കുക ആത്മാവിൽ എൻ പ്രിയനാഥാനീ, നിറയ്ക്കുക ആത്മാവിൽ എൻ പ്രിയനാഥാനീ. ആത്മാവിൽ പ്രഭ ചൊരിയൂ സ്നേഹത്തിൻ തിരിനാളമേ, കാരുണ്യത്തിൻ പൊന്തീപമേ നിറയ്ക്കുക ആത്മാവിൽ. പഥികനായ ഞാൻ അലഞ്ഞിടും നേരം சாகரம் நீந்திடும்போ ஆஸ்வாசமாயில் அணையணமே, துக்கத்தின் சாகரம் நீந்திடும்போ ஆஸ்வாசமாயில் அணையணமே, ஆத்மாவில் பிரபச்சொரியூ ஸ்நேகத்தின் திருநாளமே, காருண்யத்தின் பொன்தீபமே, நிறக்குக ஆத்மாவில்.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവേൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവസ്നേഹം നിങ്ങളെ അറിയിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശങ്ങൾ കേൾക്കാൻ കർത്താവായ യേശു നിങ്ങളെ ഒരുക്കിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാൻ ഇടയാകുന്നത് എങ്കിൽ പ്രത്യേകമായ സ്വാഗതമരുളുന്നു. വീണ്ടും കേൾക്കാൻ, എന്നും കേൾക്കാൻ സ്നേഹപൂർവം അപേക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്ത പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഏഴകളും പാപികളും ദോഷികളുമായ അടിയങ്ങളുടെ മേൽ അങ്ങ് ചൊരിഞ്ഞിട്ടുള്ള സകല കൃപകൾക്കും ഈ സമയം നന്ദി പറയുന്നു. അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി ഞങ്ങൾ സമയം ചിലവഴിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവിന്റെ നേതൃത്വം, നടത്തിപ്പ് ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൽ ഞങ്ങളുടെ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളെ സഹായിക്കുന്ന ചിന്തകളാൽ ഇന്ന് നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. ഡോക്ടർ ആർതർ കോൺക്ലിൻ എന്ന നൊബൽ സമ്മാനം നേടിയതായിട്ടുള്ള ഈ ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: എന്നെ സംബന്ധിച്ചിടത്തോളം സർവജ്ഞാനിയായ ഒരുവൻ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുണ്ടെന്നും അവനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നുമുള്ള വസ്തുത ഗ്രഹിക്കുന്നതിൽ കൂടിയാണ് വിശ്വാസം ഉത്ഭവിക്കുന്നത്. ഈ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിന് എനിക്ക് പ്രയാസമില്ല. കാരണം എവിടെയെല്ലാം കൃത്യമായ രൂപരേഖയുണ്ടോ അവിടെയെല്ലാം ദിവ്യമായ ബുദ്ധി വൈഭവം കാണപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. കൃത്യത നിറഞ്ഞതും അനന്ത വിദൂരതയിൽ വ്യാപരിക്കുന്നതുമായ പ്രപഞ്ചം, ആദിയിൽ ദൈവം എന്നുള്ള മഹത്വമേറിയ പ്രസ്താവനയുടെ സത്യാവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. ദൈവം ഉണ്ടെന്ന് തെളിയിക്കുവാൻ വേദപുസ്തകം തുനിയുന്നില്ല, പകരം ദൈവത്തിന്റെ അസ്തിത്വത്തെ അത് പ്രഖ്യാപിക്കുന്നു. ഡോക്ടർ ആർതർ കോൺക്ലിൻ എന്ന പ്രശസ്തനായ ജീവശാസ്ത്രജ്ഞൻ മറ്റൊരിക്കൽ ഇങ്ങനെ എഴുതി: യാദൃശ്ചികമായി ജീവൻ ഉത്ഭവിച്ചു എന്ന് പറയുന്നത് ഒരു അച്ചടിശാലയിൽ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ബൃഹത്തായ ഒരു ശബ്ദ താരാവലി രൂപം കൊണ്ടു എന്ന് പറയുന്നത് പോലെയാണ്. പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു ഘടന സംഭവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതാണ്. ഒരുപക്ഷെ ചിലർ കുറെ കാര്യങ്ങളിൽ നിന്നും കുറച്ചു കാര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. മറ്റു ചിലർ കുറച്ചു കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. ചിലർ കുറച്ചു കാര്യങ്ങളിൽ നിന്നും കുറച്ചു കാര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നാൽ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുവാൻ സാധിക്കാത്ത മനുഷ്യനെ പോലെയല്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലും നിർമ്മിച്ചെടുക്കുവാൻ ഒരു മനുഷ്യനും സാധിക്കുകയുമില്ല. നമ്മൾ പലതും പണിതുണ്ടാക്കുന്നു, കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു, ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ച് ഒരു ഘടനയോ രൂപമോ നമ്മൾ കൈവരുത്തുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇന്നുവരെ ജീവനുള്ളതായ ഒരു തവളക്കുഞ്ഞിനെ, ഒരു പുൽച്ചെടിയെ, പുൽനാമ്പിനെ നമ്മുടെ കൈകൾ കൊണ്ടോ നമ്മുടെ ചിന്തകൾ കൊണ്ടോ നമുക്ക് സൃഷ്ടിച്ച് എടുക്കുവാൻ സാധിച്ചിട്ടില്ല. ദൈവം രൂപകൽപ്പന ചെയ്തു എന്ന്, ദൈവം സൃഷ്ടിച്ചു എന്ന്, ദൈവം നിലനിർത്തുന്നു എന്നും നമുക്ക് ചുറ്റുമുള്ളവയെല്ലാം പ്രഖ്യാപിക്കുന്നു. പ്രപഞ്ച ഉൽപ്പത്തിയെയും ഈ ഭൂമിയെയും മനുഷ്യവംശത്തെയും സംബന്ധിച്ചുള്ള വിശ്വസനീയമായ ഉത്തരം അത് ദൈവം സൃഷ്ടിച്ചു അല്ലെങ്കിൽ ദൈവം മാത്രമാണ്. നക്ഷത്രമണ്ഡലങ്ങളെയും പ്രപഞ്ചത്തെയും ആഗമനം സൃഷ്ടിച്ച ദൈവം നാമുമായി ഒരു വ്യക്തിഗത ബന്ധം സൃഷ്ടിക്കുവാൻ, ഒരുക്കുവാൻ ആഗ്രഹിക്കുന്നു. അവന് ഈ ഭൂമിയിലുള്ള എല്ലാവരുമായും ഒരു ബന്ധമുണ്ടാക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിപ്പിന് പുറകിൽ എന്താണ് ഉണ്ടായിരുന്ന ചേതോവികാരമെന്ന് നമുക്കറിയാൻ സാധിക്കുകയില്ല. എങ്കിലും അവന്റെ സ്നേഹം അവന്റെ സൃഷ്ടികർമ്മത്തെ കൂടുതലായി ഒരുക്കിയെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സൃഷ്ടി ചെയ്യുവാൻ, സൃഷ്ടിക്കുവാൻ കഴിവുള്ള ദൈവം തൻ്റെ കഴിവുകളെ ശരിയായ രീതിയിൽ, ശരിയായ ഭാവനയിൽ വിനിയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രപഞ്ചവും ഈ ഭൂമിയും അതിലുള്ള ഞാനും നിങ്ങളും എല്ലാം അടങ്ങുന്ന മാനവരാശിയും ഉണ്ടായത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഭൂമിയിലുള്ള മനുഷ്യരുമായി ദൈവം വ്യക്തിഗതമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ സൃഷ്ടാവിനെ തിരിച്ചറിയുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ബൈബിളിലുടനീളം നമ്മൾ വായിക്കുമ്പോൾ എല്ലായിടത്തും തൻ്റെ സൃഷ്ടിയായ, സൃഷ്ടികളിൽ ഏറ്റവും മികച്ചതെന്ന് ദൈവം തന്നെ കണ്ട, ദൈവം തന്നെ അഭിപ്രായപ്പെട്ട മനുഷ്യരുമായി നിരന്തര സമ്പർക്കം പുലർത്തുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു. ആദ്യത്തെ മനുഷ്യനായ ആദമിനെയും ഹവ്വയെയും ഏദൻ എന്ന് പറയുന്നതായ പൂന്തോട്ടത്തിൽ ആക്കിയതിനു ശേഷം അവരെ അവരുടേതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും അവരെ വിട്ടതിനു ശേഷം എല്ലാ ദിവസവും ദൈവം അവരെ വന്ന് കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പുറപ്പാട് 33:11 ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. സൃഷ്ടാവായ ദൈവം നമ്മളോട് ഒരു സൃഷ്ടി എന്ന നിലയിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറഞ്ഞ ഒരു മൂല്യം നൽകിക്കൊണ്ടല്ല നമ്മളുമായി ഇടപഴകുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹിതനായി, ദൈവത്തിൻ്റെ മകനായി കണക്കാക്കിക്കൊണ്ടാണ് ഞാനും നിങ്ങളുമായും ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുന്നതിനും നിങ്ങളുടെ സ്നേഹിതനാകുവാനും നമ്മളെ ആ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് സൃഷ്ടാവായ ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ഏതൊരു വ്യക്തിക്കും ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള മറ്റൊരു പ്രയോജനം കൂടി കൊണ്ടുവരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15:14 നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് പിതാവിന്റെ സ്നേഹത്തിന്റെ പ്രതിരൂപമായി ജീവിച്ചിരുന്ന സമയത്ത് പ്രഖ്യാപിച്ചതായിട്ടുള്ള പ്രസ്താവനയാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. സ്നേഹിതന്മാർ എന്നുള്ളത് ആ ഒരു മൂല്യത്തിൽ കുറഞ്ഞ യാതൊരു വിലയും തന്റെ സൃഷ്ടികൾക്ക് കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് പഴയ നിയമ ഭാഗത്ത് നമ്മൾ നോക്കിയാലും പുതിയ നിയമ ഭാഗത്ത് നോക്കിയാലും നമുക്ക് അത് കാണുവാൻ സാധിക്കും. മനുഷ്യർ സ്വാഭാവികമായ ദൈവിക ചിന്തയുള്ളവരാകിയാൽ നാം ദൈവം എന്ന ആശയവുമായി മല്ലിടുന്നു. യാതൊരു മൃഗവും ഒരു ആരാധനാ സ്ഥലം ക്രമീകരിക്കുന്നില്ല. സ്ത്രീ പുരുഷന്മാർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആരാധനയുടെ വിവിധ ഭാവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആരാധിക്കുന്നതിനുള്ള ആഴമായ അഭിവാഞ്ഛയും ഒരു ദൈവീക പരിജ്ഞാനവും ദൈവത്തിന്റെ സ്നേഹിതനായി തീരുവാനുള്ള ആഗ്രഹവും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ സൃഷ്ടാവായ ഈ ദൈവത്തിന്റെ ഈ കരുതലിലേക്ക് നമുക്കെല്ലാവർക്കും ആകർഷണീയരായി തീരുവാൻ സാധിക്കും. ദൈവത്തിന്റെ സ്നേഹിതനായി തീരുന്നതിനുള്ള ആഗ്രഹം ഓരോ മനുഷ്യ ഹൃദയത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയ വാഞ്ചയോടുകൂടെ നാം ദൈവത്തിന്റെ ഈ ഇഷ്ടത്തിന് അനുസരിച്ച് നാം യോഗ്യമായി അതിനോട് പ്രതികരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നാം ദൈവത്തെ കണ്ടുമുട്ടുകയും ദൈവത്തെ നമ്മൾ തിരിച്ചറിയുകയും ദൈവത്തെ നമ്മൾ സൃഷ്ടാവായി അംഗീകരിക്കുകയും ചെയ്യും. ബൈബിൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ഉറപ്പായിട്ടും ഈ ഭൂമിയിൽ വിവിധ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് സൃഷ്ടാവായ ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല, സാധിക്കുന്നുമില്ല. പ്രിയ സഹോദര, നമ്മുടെ പൂർണ്ണമായ ഹൃദയം നമുക്ക് ദൈവത്തെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ വാഞ്ചയോടുകൂടിയാണ് നമ്മൾ ആക്കിയിരിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും ഹൃദയ വാഞ്ച, ഹൃദയത്തിൻ്റെ ഈ ആഗ്രഹം ഉറപ്പായിട്ടും അതിൻ്റെ പ്രവൃത്തിപഥത്തിലേക്ക് അതിൻ്റെ ഫലത്തിലേക്ക് കൊണ്ടുവരികയും ദൈവത്തിന് നമ്മൾ സ്നേഹിതന്മാരായി തീരുകയും ചെയ്യും. 1990s ലക്ഷക്കണക്കിനായ നിരീക്ഷരവാദികൾ റഷ്യയിൽ ദൈവപക്ഷത്തിലേക്ക് തിരിഞ്ഞു വന്നു. സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു സർവകലാശാല പ്രൊഫസറുടെ പ്രസ്താവന പഴയ സോവിയറ്റ് യൂണിയനിൽ നിരീശ്വരവാദികളായിരിക്കുകയും പിന്നെ മാനസാന്തരപ്പെടുകയും ചെയ്ത അനേകരുടെ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. എന്റെ ശാസ്ത്രീയ ഗവേഷണത്തിൽ ജീവിതത്തിന്റെ അർത്ഥം എന്തെന്ന് കണ്ടെത്തുന്നതിന് ഞാൻ ധാരാളം അന്വേഷണങ്ങൾ നടത്തി. പക്ഷേ വിശ്വസനീയമായ ഒരർത്ഥവും കണ്ടെത്തുവാൻ എനിക്ക് സാധിച്ചില്ല. എനിക്ക് ചുറ്റുമുണ്ടായിരുന്ന എല്ലാ അതിബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞന്മാരിലും ഇപ്രകാരമുള്ള ഒരു മിഥ്യാബോധം അല്ലെങ്കിൽ ശൂന്യതാബോധം ഉണ്ടായിരുന്നു. എന്റെ വാനശാസ്ത്ര പഠനത്തിൻ പ്രപഞ്ചത്തിന്റെ അനന്ത വിശാലതയെക്കുറിച്ചും എന്നിലെ ശൂന്യ അവസ്ഥയെക്കുറിച്ചും ഞാൻ ഗ്രഹിച്ചപ്പോൾ അതിൽ എന്തോ ഒരർത്ഥമുണ്ടെന്ന്, അതിൽ എന്തോ ഒരു കാരണമുണ്ടെന്ന് എനിക്ക് ബോധ്യം വന്നു. ഒടുവിൽ നിങ്ങൾ തന്ന വേദപുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ എന്നിലെ ശൂന്യത മടങ്ങിത്തുടങ്ങി. എന്റെ ദേഹിക്ക് ആത്മവിശ്വാസം ലഭ്യമാകുന്ന ഏക ഉറവ ബൈബിളിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. യേശുവിനെ എന്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനവും സംതൃപ്തിയും കടന്നുവന്നു. ദൈവമില്ല എന്ന് വിശ്വസിച്ചതായ ബുദ്ധിമാനായ ഒരു പ്രൊഫസറുടെ, ഒരു ശാസ്ത്രജ്ഞന്റെ വാക്കുകളാണ് ഞാൻ മുൻപേ വായിച്ചു നിർത്തിയത്. ഇതുപോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ യഥാർത്ഥമായി തങ്ങളുടെ ശൂന്യതയും തങ്ങളുടെ ഹൃദയത്തിൽ ആ ശൂന്യതയെ നിറയ്ക്കുന്നതായിട്ടുള്ള കാരണമെന്താണെന്ന് തിരിച്ചറിയുവാൻ അന്വേഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ശൂന്യതയ്ക്ക് കാരണം ദൈവാത്മാവിൻ്റെ ചിന്തകളോ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോ ഇല്ലാത്തതാണെന്ന് നമ്മൾ തിരിച്ചറിയും. എന്നാൽ ഒരുവൻ ദൈവത്തെ കണ്ടെത്തി അവൻ്റെ ഹൃദയത്തിൻ്റെതായിട്ടുള്ള ശൂന്യമായ ഉള്ളറകളിൽ ദൈവീക ശക്തിയെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ തൻ്റെ ഹൃദയാന്തർഭാഗത്തിലെ ആഗ്രഹങ്ങളെ ദൈവം തൃപ്തിപ്പെടുത്തുന്നതായി അവന് മനസ്സിലാക്കുവാൻ സാധിക്കും. അവർ ആനന്ദത്തോടെ കണ്ടെത്തുന്ന ദൈവം അവരുടെ ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാടും പുതിയ അർത്ഥവും പുതിയ ലക്ഷ്യവും പുതിയ സന്തോഷവും പുതിയ വെളിച്ചവും പുതിയ മാർഗവും അവർക്കായി പ്രദാനം ചെയ്യും. ജീവിതത്തിന്റെ എല്ലാവിധമായിട്ടുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇല്ലാത്തതായ ഒരു ജീവിത ശൈലിയിലേക്കല്ല ദൈവം നമ്മളെ വിളിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഒരു പക്ഷേ നമ്മൾ വിചാരിച്ചേക്കാം, ദൈവത്തെ നമ്മൾ തിരിച്ചറിയുന്നതോടുകൂടെ, ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്നതിലൂടെ, ദൈവത്തെ നമ്മൾ കണ്ടെത്തുന്നതിലൂടെ, ദൈവത്തെ സൃഷ്ടാവായി അംഗീകരിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് കൂടി ഈ ജീവിതത്തിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കുവാനോ അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിക്കാൻ ആ ഒരു സാഹചര്യമില്ലാതെ നമുക്ക് സുഗമമായിട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രാ മാർഗങ്ങളിൽ ചുവന്ന പരവതാനി ധരിച്ച് അതിൽ പുഷ്പങ്ങൾ വിതറിയ പാതകൾ നമ്മുടെ മുമ്പിലുണ്ടാകും എന്ന് നമുക്ക് കരുതുക വയ്യ. എന്നാൽ നാം ദൈവവുമായി ഒരു വ്യക്തിബന്ധത്തിൽ എത്തിച്ചേരുകയാണെങ്കിൽ ദൈവം നമ്മളെ മുള്ളുകൾക്കിടയിലൂടെ, പറക്കാരകൾക്കിടയിലൂടെ, വഴുപഴുത്ത നിലങ്ങളിലൂടെ നമ്മളെ ദൈവം നയിക്കും. നമ്മുടെ ചുറ്റുപാടുമുള്ള നിലങ്ങളെ, സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാനായി ജീവിച്ച് നിരാശയോടെയോ അല്ലെങ്കിൽ ഭയത്തോടെയോ കൂടിയോ ജീവിക്കേണ്ടുന്ന അവസ്ഥ വരികയില്ല. നമ്മളെല്ലാവരും തന്നെ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുകയും ദൈവത്താൽ നിലനിർത്തുകയും ചെയ്യുന്നതായിട്ടുള്ള വ്യക്തി ജീവിതങ്ങളായി മാറും. ദൈവം ഇല്ലാത്ത ഒരു ജീവിതത്തിൽ ചെന്നെത്തുന്നതിനേക്കാൾ നല്ലത് സർവവും ഉപേക്ഷിച്ച് കളഞ്ഞാലും ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് തന്നെയാണ് എന്ന് ദൈവത്തെ മനസ്സിലാക്കിയ ലക്ഷോപലക്ഷം ആളുകൾ നമ്മളോട് സാക്ഷ്യം പറയും. ഇതാണ് ഒരു വലിയ അത്ഭുതം. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൈവത്തെ കണ്ടെത്തി, ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അത്ഭുതം. സകല പ്രപഞ്ചങ്ങളും രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം ഓരോ സ്ത്രീയെയും പുരുഷനെയും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും തന്നോടൊത്ത് ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ച് ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരവസ്ഥ നമ്മൾ തിരിച്ചറിയുവാൻ ഇടയാകും. ദൈവം നമ്മുടേതായിട്ടുള്ള ജീവിതത്തിന് കൊടുക്കുന്നതായിട്ടുള്ള മാന്യതയെ, അതിൻ്റെ വിലയെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മാന്യത, നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം ദൈവം എത്രമാത്രം പ്രാധാന്യത്തോടുകൂടിയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ മനുഷ്യന്റെ ആവാസ സ്ഥലം, നമ്മുടേതായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് എത്തുവാൻ സാധിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ഒരുപക്ഷെ എത്രയോ പ്രകാശവസ്ത്രങ്ങൾക്ക് അപ്പുറത്തു നിൽക്കുന്ന ഒരു നക്ഷത്രത്തെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം നക്ഷത്രത്തെയോ ആയിരിക്കാം. യഥാർത്ഥത്തിൽ ഇതേപോലെയുള്ള എത്രയോ ലോകങ്ങൾ അപ്പുറത്ത് ഉണ്ട്, എത്രയോ മനോഹരമായ സൃഷ്ടികൾ അപ്പുറത്തുണ്ട്. മനുഷ്യനേക്കാൾ പതിന്മടങ്ങ്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മടങ്ങ് വലിപ്പമുള്ള തൻ്റെ സൃഷ്ടി ജാലങ്ങൾ മനുഷ്യന് ചുറ്റുപാടും ഈ ഭൂമിക്കകത്തും അല്ല ഭൂമിക്ക് പുറത്തുമായി ഈ പ്രപഞ്ചത്തിൽ ആകമാനമുണ്ട്. നമ്മൾ എത്രമാത്രം അതിനെക്കുറിച്ചോർത്ത് നമ്മൾ അത്ഭുതപ്പെട്ടിരിക്കുന്നു. ഓരോ നക്ഷത്രങ്ങളുടെയും ഓരോ ചന്ദ്രന്റെയും ഈ ഭൂമിയിലെ ജീവികളെയൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതത്തോടുകൂടി നമ്മൾ തന്നെ നോക്കി നിൽക്കാറുണ്ട്. നമ്മൾ അവരുടെ മുമ്പിൽ എത്ര ചെറുതാണെന്ന് നമ്മൾ കരുതാറുണ്ട്. ഒരാനയുടെ മുമ്പിൽ നമ്മൾ എത്രമാത്രമുണ്ട്? ഏകദേശം 50 ആനകളുടെ വലിപ്പമുള്ള ഒരു തിമിംഗലത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്രമാത്രമുണ്ട്? നമ്മൾ വിവിധ ഇടങ്ങളിൽ നിസ്സഹായരാണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. എങ്കിലും ദൈവം ഈ നിസ്സഹായരായ നമുക്കാണ് ഈ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചത്തിലെ സകലമാന കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവം നമുക്ക് തരുന്ന മൂല്യത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തിരിച്ചറിയാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും? നമ്മുടെ സൃഷ്ടാവ് നമ്മെ ഓരോരുത്തരെക്കുറിച്ചും ശ്രദ്ധാലുവാണ്. അവൻ സൃഷ്ടിച്ച ഏക വ്യക്തി നിങ്ങൾ ഓരോരുത്തരും മാത്രം ആണ് എന്ന വണ്ണം ദൈവം നമ്മളെ പരിപാലിക്കുന്നു. അതായത് ആയിരക്കണക്കിന് പേരുണ്ടെങ്കിലും വ്യക്തിപരമായി ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ നമുക്ക് തോന്നും ദൈവം എന്നെ എത്ര മഹത്വകരമായിട്ടുള്ള രീതിയിലാണ് ഇടപഴകുന്നത് എന്ന്. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഒരു പ്യൂണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തൂത്തുവാരുന്നതായിട്ടുള്ള ഒരു സ്ത്രീയോ ആണെന്ന് കരുതുക. ആ കമ്പനിയുടെ ഏറ്റവും മുകളിലുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവർ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? എങ്കിലും ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കാണുന്നതായിട്ടുള്ള താഴെക്കിടയിലെന്ന് മനുഷ്യർ ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ പോലും ദൈവത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെ ഓരോരുത്തരെയും എന്നെ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ എന്നുള്ള പരിഗണനയോടുകൂടെ ദൈവം പരിപാലിക്കുന്നു, നമ്മളെ വ്യക്തിപരമായി ഇടപഴകുന്നു, നമ്മളുമായി വ്യക്തിപരമായി ഇടപഴകുന്നു, നമ്മുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വളരെയധികം താല്പര്യമുണ്ട് എന്നുള്ള കാര്യം അത് നമ്മളെ ഓർപ്പിക്കുന്നു. പ്രിയ സഹോദര, ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കാണ് ദൈവം നമ്മളെ ക്ഷണിക്കുന്നത്. നമുക്ക് വേണ്ടതായിട്ടുള്ള പ്രാധാന്യം നൽകിക്കൊണ്ട് സ്വീകരിക്കുവാൻ തയ്യാറാക്കി നിൽക്കുന്ന ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ശ്രോതത്തിലും നല്ല ദൈവമേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഇപ്പോൾ ഹൃദയ വാഞ്ചയോടുകൂടി കടന്നു വരികയാണ്. അങ്ങ് ഞങ്ങളെ സ്വീകരിക്കണമേ. അങ്ങയെ കണ്ടെത്തി, അങ്ങയെ അന്വേഷിച്ച്, അങ്ങയെ മനസ്സിലാക്കി, അങ്ങയുടെ ജീവിത മാർഗങ്ങളെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ തെറ്റുകളെ എല്ലാം പുത്രമുഖാന്തരം ക്ഷമിക്കണമേ. ഞങ്ങളെ മുറ്റുമായി അങ്ങ് കഴുകുകയും ഞങ്ങളെ അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ തിരുസാന്നിധ്യം കൂടിയിരിക്കണമേ. സകല മാനവും മഹത്വമൊന്നും മാത്രം എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@asudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.